മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
സ്പോർട്സ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനീഷ് തോമസ്, മനോരമയുടെ സ്പോർട്സ് എഡിറ്ററാണ്. എനിക്കൊപ്പം ഈ പോഡ്കാസ്റ്റിൽ പങ്കുചേരുന്നത് മലയാള മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്ററും സ്പോർട്സ് നിരീക്ഷകനുമായ ഷമീർ റഹ്മാൻ. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ആഷസ് ടെസ്റ്റ് പരമ്പര അഞ്ചാമത്തെ മത്സരവും പൂർത്തിയായിരിക്കുകയാണ്. മഴ മൂലം കളി തടസ്സപ്പെട്ട ഒരു ടെസ്റ്റ് പരമ്പര ഒഴിച്ചു നിർത്തിയാൽ ബാക്കി നാല് മത്സരങ്ങളിലും ഫലമുണ്ടായ പരമ്പരയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ആഷസ് കിരീട ജേതാക്കളായി. പക്ഷേ പരമ്പര 2-2 സമനിലയിൽ അവസാനിച്ചു. ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ സമീപകാലത്ത് ഏറ്റവും ആവേശകരമായി മാറിയ ഒരു ടെസ്റ്റ് പരമ്പരയായിരുന്നു ആഷസ്. ഇതേക്കുറിച്ച് കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരകളെക്കുറിച്ച് ഞങ്ങൾ വിലയിരുത്തലുകൾ നടത്തുകയുണ്ടായി. അതിന്റെ തുടർച്ചയാണ് ഈ പോഡ്കാസ്റ്റിൽ ഉണ്ടാകുക. ഷമീർ, കഴിഞ്ഞ പോഡ്കാസ്റ്റിലൊക്കെ ഷമീർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സത്യമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ബാസ്ബോളിനെ കുറിച്ചുള്ള ഷമീറിന്റെ നിരീക്ഷണങ്ങൾ, ഇംഗ്ലണ്ടിനെയും ഓസ്ട്രേലിയയുടെയും കളി ശൈലിയെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ, മഴ മൂലം നാലാമത്തെ ടെസ്റ്റ് മഴ മൂലം തടസ്സപ്പെടുകയും മത്സരം സമനിലയിലാവുകയും ചെയ്തത് ഒഴിച്ചു നിർത്തിയാൽ മറ്റു നാല് ടെസ്റ്റുകളിലും റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ടെസ്റ്റിൽ, ഈ കഴിഞ്ഞ ടെസ്റ്റിൽ, ഇംഗ്ലണ്ട് അപ്രതീക്ഷിതമായ വിജയം ഓസ്ട്രേലിയയിൽ നിന്നും പിടിച്ചു വാങ്ങുകയും ചെയ്തിരിക്കുന്നു. ഷമീറിന് എന്താണ് തുടർന്ന് പറയാനുള്ളത്?
ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അഞ്ചാമത്തെ ടെസ്റ്റിന്റെ ഒരു വിലയിരുത്തൽ എന്ന നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. പൊതുവെ ഈ പരമ്പരയുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണമെങ്കിലും നമുക്ക് തുടക്കത്തിൽ ഈ ടെസ്റ്റ് മത്സരത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അഞ്ചാം ദിവസം സംഭവിച്ച നാടകീയ കാര്യങ്ങൾ. അപ്പം അതേക്കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ, ഓസ്ട്രേലിയ യഥാർത്ഥത്തിൽ അവർക്ക് വളരെ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഈ മഴ വരുന്നതിന് അഞ്ചാം ദിവസം മഴ വരുന്നതിന് തൊട്ട് മുമ്പ് അവര് 146 റൺസ് മതിയായിരുന്നു. 7 വിക്കറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. 7 വിക്കറ്റും 146 റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ പോലൊരു ടീമിന് വിജയത്തിലെത്താൻ ഒരു പ്രയാസവുമില്ല. അവിടെ നിന്നാണ് ഇംഗ്ലണ്ട് ഈ വിജയം പിടിച്ചു വാങ്ങിച്ചതെന്നുള്ളതാണ് ഈ അഞ്ചാം ടെസ്റ്റിനെയും ഈ പരമ്പരയും ഒക്കെ മൊത്തത്തിൽ ഈ പരമ്പരയുടെ ഒരു തീം പോലെയായിരുന്നു. ഒരു നാടകീയത എന്ന് പറയുന്ന ഒരു സംഗതി, ആരാണ് ജയിക്കുക എന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അഞ്ചാം ദിവസം മത്സരം തുടങ്ങിയപ്പോൾ ഇംഗ്ലണ്ടിന്റെ ആരാധകർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം അവരുടെ ഓപ്പണർമാർ ഔട്ടായിട്ടുണ്ടായിരുന്നില്ല, 140 റൺസോളം സ്കോർ ചെയ്തിട്ടുണ്ട്. അതേ ഒരു ടെമ്പോയിൽ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ജയിക്കേണ്ടതാണ്. പിന്നീട് മഴ വരുന്നു. അതിനുശേഷം ഓസ്ട്രേലിയ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 പന്തുകൾക്കിടയിൽ 11 റൺസ് മാത്രം നേടി 4 വിക്കറ്റാണ് അവർക്ക് ഒരു കൊളാപ്സിൽ കൂടെ നഷ്ടമായത്. ആ ഒരു മുഹൂർത്തമാണ് ശരിക്ക് ഈ പരമ്പരയിലെ ഏറ്റവും നിർണായകമായത്. ഈ പരമ്പരയുടെ വിധി തീരുമാനിച്ചത് ആ 19 പന്തുകൾക്കിടെയാണ്. 19 പന്ത്, 11 റൺസ്, 4 വിക്കറ്റ്. ആ ഒരു മുഹൂർത്തത്തിൽ വിധി തീരുമാനിക്കപ്പെട്ടുവെങ്കിലും ഇംഗ്ലണ്ടിന്റെ ഒരു പോരാട്ട വീര്യം തന്നെയാണ് അവസാന ദിവസം ഈ അവരുടെ അഭിമാനം നിലനിർത്തുന്ന ഒരവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് അവരുടെ പേസ് ബൗളർ ബ്രോഡ് വിടവാങ്ങുന്ന അവസാനത്തെ ടെസ്റ്റിൽ അവർക്ക് അഭിമാനം നിലനിർത്താൻ പറ്റുന്ന ഒരു വിജയം നേടാൻ കഴിഞ്ഞത്.
അതെ അതെ, സ്റ്റുവർട്ട് ബ്രോഡിന്റെ അവസാന ടെസ്റ്റ് മത്സരം എന്ന നിലയ്ക്ക് ഈ അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരം ശ്രദ്ധേയമായിരുന്നു. ഷമീർ സൂചിപ്പിച്ച പോലെ തന്നെ പെട്ടെന്ന് ക്രിസ് വോക്സിന്റെ ഒരു ഇടപെടലിലൂടെയാണ് തുടർച്ചയായി വീണ വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിന് ബ്രേക്ക് ത്രൂ നൽകിയത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റുവർട്ട് ബ്രോഡിന്റെ തന്നെ ഒരു മനോഹരമായ സ്പെല്ലാണ് അല്ലേ? അതായത് അദ്ദേഹം ഈ ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിട പറയുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം നടത്തിയ ആ ഒരു ബോളിംഗ് ഇന്ദ്രജാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് അവർ കണ്ടതാണ് ന്യൂ ബോൾ എടുക്കാമായിരുന്ന ഒരു അവസരത്തിലും ന്യൂ ബോൾ വേണ്ട എന്ന് തീരുമാനിച്ച് കളി തുടരുന്നതാണ് അവസാന സമയത്ത് കണ്ടത് അല്ലേ?
അതെ അതെ, തീർച്ചയായും ഈ സ്റ്റുവർട്ട് ബ്രോഡിന് ഒരു ദൈവത്തിന്റെ സ്പർശം ഈ ടെസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹം ഈ മൂന്നാം ദിവസം പോലും ഈ വിരമിക്കണോ എന്ന് പൂർണ്ണമായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം പെട്ടെന്ന് തീരുമാനം ഉറപ്പിച്ച് സഹതാരങ്ങളോടും ക്യാപ്റ്റനോടൊക്കെ പറയുകയായിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അതിനുശേഷം ഉണ്ടായ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ അവസാനത്തെ ബാറ്റിംഗ് ഇന്നിങ്സിന്റെ അവസാന പന്ത് അദ്ദേഹം സിക്സറാണ് നേടിയത്. അങ്ങനെ ഇതിനു മുമ്പ് ഒരാൾ മാത്രമേ നേടിയിട്ടുള്ളൂ. ഒന്ന് വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് കളിച്ച അവസാനത്തെ പന്ത് സിക്സർ അടിച്ച ഒരു താരമാണ്. അതേപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം എറിഞ്ഞ അവസാന പന്തും വിക്കറ്റാണ്. ഓസ്ട്രേലിയയുടെ അവസാനത്തെ 2 വിക്കറ്റുകൾ അദ്ദേഹം നേടിയപ്പോൾ അതും ഒരു ചരിത്രത്തിന്റെ ഭാഗമായി. ഒരു ദൈവത്തിന്റെ കരുതലും സ്പർശമൊക്കെ ബ്രോഡിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ 2020 ലോകകപ്പിൽ യുവരാജ് സിംഗ് 6 സിക്സർ അടിച്ചപ്പം കരച്ചിലിന്റെ വക്കത്തെത്തി നിന്ന 21 വയസ്സുകാരിൽ നിന്ന് ഇപ്പോൾ 64 വിക്കറ്റാണെന്ന് തോന്നുന്നു ബ്രോഡ് നേടിയിരിക്കുന്നത്. 600 വിക്കറ്റുകൾ ടെസ്റ്റ് മാച്ചിൽ നേടിക്കഴിഞ്ഞ ഒരു മഹാനായ താരമായി അദ്ദേഹം വിടവാങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു.
അതെ, 604 വിക്കറ്റുകളാണ്. അതിൽ തന്നെ അവസാനത്തെ 603-604 വിക്കറ്റുകൾ ഓസ്ട്രേലിയയുടെ അവസാന രണ്ട് വിക്കറ്റുകളാണ്. ഷമീർ സൂചിപ്പിച്ച പോലെ തന്നെ യുവരാജ് സിംഗ് 6 സിക്സുകൾ തുടർച്ചയായി അടിച്ച മനുഷ്യൻ. ഈ അതിനുശേഷം ഒരു ബോളിംഗിൽ അദ്ദേഹം അന്ന് പൊട്ടിക്കരഞ്ഞെങ്കിൽ പിന്നീട് ഏറ്റവും ഒടുവിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് കളം വിട്ടത്. ഈ അവസാനത്തെ ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യാനായി സ്റ്റുവർട്ട് ബ്രോഡും ജെയിംസ് ആൻഡേഴ്സണോടെ വരുമ്പോൾ ബ്രോഡ് ആദ്യം ഇറങ്ങി ലൈനിന് പുറത്ത് വെയിറ്റ് ചെയ്തു ആൻഡേഴ്സൺ വരാൻ. കാരണം ഇംഗ്ലണ്ടിന്റെ ഒരു പേസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വിക്കറ്റുകൾ ഷെയർ ചെയ്യുന്ന രണ്ട് ബോളിംഗ് പാർട്ട്നേഴ്സാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഓസ്ട്രേലിയ അവരെ കയ്യടികളോടെയാണ് സ്വാഗതം ചെയ്തത്. പ്രത്യേകിച്ച് സ്റ്റുവർട്ട് ബ്രോഡിന്റെ അവസാന ഇന്നിംഗ്സ് ബാറ്റിംഗിന് വേണ്ടി ഇറങ്ങുമ്പോൾ അദ്ദേഹം റൈറ്റ് ഹാൻഡ് ബോളർ ആകുമ്പോഴും ബാറ്റ് ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററോടാണ്. അവസാന പന്ത് സിക്സ് അടിക്കുന്നു. കഴിഞ്ഞ തവണ നമ്മൾ തമാശയായിട്ട് പറയുകയാണെങ്കിൽ ജോണി ബെയർസ്റ്റോ ഒരു റൺ സെഞ്ചുറിക്ക് ഒരു റൺ അകലെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കേണ്ടി വന്നത് ആൻഡേഴ്സൺ പുറത്തായതുകൊണ്ട്. ഇത്തവണ അതുപോലെ തന്നെ സ്റ്റുവർട്ട് ബ്രോഡ് ഒരു വേണമെങ്കിൽ 1-2 സിക്സറുകൾ കൂടി അടിച്ചാണ്. പക്ഷെ അതിന് ആൻഡേഴ്സൺ പുറത്തായതുകൊണ്ട് ആ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ തമാശ രൂപേണ ക്രിക്കറ്റ് പ്രേമികൾ ഇതേക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു.
ഈ ഇതില് രസകരമായി എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പൊ നമ്മൾ പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് 41 വയസ്സ് കഴിഞ്ഞ ദിവസം തികഞ്ഞ ആൻഡേഴ്സൺ ഈ പരമ്പരയോടെ കളം വിടുമെന്നായിരുന്നു എല്ലാവരും കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ടും സീരീസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആകെ 4-5 വിക്കറ്റാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. 4 ടെസ്റ്റ് മാച്ച് അദ്ദേഹം കളിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കരിയർ അവസാനിച്ചു, ഒരു എൻഡ് ഗെയിമാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളും വിലയിരുത്തിയതാണ്. പക്ഷേ അതേസമയം ബ്രോഡിന്റെ കാര്യം നോക്കുക, അപ്പം ഈ പരമ്പരയിലെ 22 വിക്കറ്റുകളാണെന്ന് തോന്നുന്നു അദ്ദേഹം നേടിയിരിക്കുന്നത്. അത് 22 വിക്കറ്റുകളാണ് 5 മത്സരങ്ങളിൽ നിന്ന് 28.41 ശരാശരി നേടിയിട്ടുണ്ട്. അപ്പം ഈ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള തീരുമാനമായിരിക്കണം ബ്രോഡിന് ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിന് 37 വയസ്സേ ഉള്ളൂ, ആൻഡേഴ്സിനേക്കാളും 4 വയസ്സ് എളുപ്പമാണ്. എന്നിട്ട് കൂടി വേണമെങ്കിൽ 1-2 വർഷം കൂടി അദ്ദേഹത്തിന് കളിക്കാമായിരുന്നു. ഒരുപക്ഷെ 650-675 വിക്കറ്റുകളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് നേടാൻ കഴിയുമായിരുന്നു. കാരണം ഈ പരമ്പരയിൽ തന്നെ 22 വിക്കറ്റ് നേടിയ ഒരു കളിക്കാരന് 2 വർഷം കൊണ്ട് 50-60 വിക്കറ്റുകൾ കൂടി നേടാൻ കഴിഞ്ഞനെ. പക്ഷെ അദ്ദേഹം അതിന് മുതിരാതെ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന ഈ മഹാന്മാരുടെ ഒരു പാത പിന്തുടർന്നു. ആൻഡേഴ്സൺ അതേസമയം ഇനിയും തനിക്ക് ഒരു പോരാട്ടത്തിന് ബാല്യമുണ്ട് എന്നുള്ള വിശ്വസിച്ച് അദ്ദേഹം 700 അതിനപ്പുറത്തേക്കും പോകാൻ ലക്ഷ്യത്തിലേക്കാണെന്ന് തോന്നുന്നു.
അതെ അതെ, സ്റ്റുവർട്ട് ബ്രോഡിന്റെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം തന്നെയാണ് ഈ ആഷസിന്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്ന്. ആരും പ്രതീക്ഷിക്കുന്നതല്ലാതെ ആഷസ് ക്രിക്കറ്റിൽ തന്നെ, ആഷസ് പരമ്പരയിൽ തന്നെ ഇംഗ്ലണ്ടിൽ ഏറ്റവും അധികം വിക്കറ്റുകളുള്ള സ്റ്റുവർട്ട് ബ്രോഡിന്റെ പേരിലാണ്. ഷമീർ സൂചിപ്പിച്ച പോലെ തന്നെ ജെയിംസ് ആൻഡേഴ്സൺ ഇനിയും റെക്കോർഡുകൾ, ഒരുപക്ഷെ അദ്ദേഹം ഇനിയും റെക്കോർഡുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാവാം ഇപ്പോഴും തുടരുന്ന, ഞാൻ വിചാരിച്ചിരുന്നത് ഈ പരമ്പരയുടെ അവസാനത്തോടെ ആൻഡേഴ്സണും വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹം പരമ്പരയ്ക്ക് തൊട്ട് ഈ അവസാന ടെസ്റ്റിന് തൊട്ട് മുമ്പുള്ള മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതാണ്: ആളുകൾ എന്റെ വിരമിക്കലിനെ കുറിച്ച് പുറത്തു പറയുന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എനിക്കിപ്പോഴും എന്റെ ഉള്ളിൽ ഇപ്പോഴും വിക്കറ്റ് നേടാനുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ ജ്വലിക്കുകയാണ്, അത് ജ്വലിക്കുന്നിടത്തോളം കാലം ഞാൻ ക്രിക്കറ്റിൽ തുടരും എന്നാണ് ഷമീർ. പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് കൂടെ ഒന്ന് വരാം. ഈ പരമ്പര ഓസ്ട്രേലിയക്ക് ഒരുപാട് തിരിച്ചറിവുകളുടേതാണ്. പ്രധാനമായിട്ടും ഡേവിഡ് വാർണർ എന്ന കളിക്കാരൻ, അദ്ദേഹം അടുത്ത വർഷം ഓസ്ട്രേലിയ സിഡ്നിയിൽ നടക്കുന്ന പാകിസ്ഥാനെതിരായ പരമ്പരയിൽ വിരമിക്കാൻ തീരുമാനിച്ചു എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച ആളാണ്. അത് തന്റെ അവസാന ടെസ്റ്റ് പരമ്പര അതായിരിക്കും എന്ന് പറഞ്ഞ ഒരാളാണ് ഡേവിഡ് വാർണർ. വാർണർ ഒരുപക്ഷെ ഇനി ടെസ്റ്റ് ക്രിക്കറ്റ് തുടരുമോ ഇല്ലയോ എന്നതിന് ഉത്തരം ഈ ആഷസ് പരമ്പര നൽകിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. വാർണറുടെ ഭാവി ഇനി എന്താവുമെന്ന ആശങ്കയോടുകൂടിയാണ് ആഷസ് പരമ്പരയിൽ നിന്നും ഓസ്ട്രേലിയ മടങ്ങുന്നത്.
തീർച്ചയായും ഇതിലെ ഒരു വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവസാനത്തെ മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നെങ്കിൽ 22 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിൽ ഒരു പരമ്പര നേടുമായിരുന്നു. ഇപ്പോൾ അത് സാധിച്ചില്ല. അത് സാധിക്കാതെ പോയതോടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിലെ ഒരുപിടി മഹാതാരങ്ങൾക്ക്, മഹാന്മാരായ ഒരു കുറെ താരങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ ഒരു പരമ്പര ആഷസ് പരമ്പര നേട്ടമില്ലാതെ ക്രിക്കറ്റിനോട് ചിലപ്പോൾ വിട പറയേണ്ട ഒരു അവസ്ഥയുണ്ടാവും. ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലാണ് അടുത്ത കളി, അത് കഴിഞ്ഞ് പിന്നീട് 2 വർഷം കൂടെ കഴിയണം ഇംഗ്ലണ്ടിലോട്ട് തിരിച്ചു വരണം. അപ്പം ഏതാണ്ട് ഒരു 4 വർഷത്തെ ഗ്യാപ്പ് വരുമ്പോൾ ആരൊക്കെ ഈ ഓസ്ട്രേലിയൻ ടീമിൽ ഇപ്പോൾ കളിക്കുന്ന ആരൊക്കെ ഈ പ്രമുഖ താരങ്ങളിൽ ആരൊക്കെ ബാക്കിയുണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. അവരും ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. ഇനിയിപ്പോ പുതിയൊരു തലമുറ ഓസ്ട്രേലിയക്ക് വേണ്ടി വളർന്നു വരേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കാഴ്ച കൂടെ, പ്രത്യേകത കൂടെ ഈ ഒരു മത്സര ഫലത്തിനുണ്ട്.
തീർച്ചയായിട്ടും ഓസ്ട്രേലിയ ഇത്തവണ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ആരും തന്നെ തിളങ്ങിയെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കൺസിസ്റ്റന്റ് ആയി ബാറ്റ് ചെയ്ത ആരും തന്നെ ഈ പരമ്പരയിൽ ഉണ്ടായിരുന്നില്ല. ഓരോ ടെസ്റ്റിലും ഓരോ സമയത്ത് ഓരോരുത്തർ വീതം ഫോമിലേക്ക് ഉയർന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതല്ലാതെ തികഞ്ഞ ഫോമിൽ പരമ്പരയിൽ ഉടനീളം കളിച്ച ഒരാളെ പോലും ചൂണ്ടിക്കാണിക്കാനില്ല.
അതെ, തീർച്ചയായും നമ്മള് ഇപ്പം ഈ പരമ്പരയിലെ രണ്ട് ടീമിലും മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഉസ്മാൻ ഖാജയാണ്, 496 റൺസ്. പക്ഷേ അതിൽ ഭൂരിഭാഗം റൺസും അദ്ദേഹം രണ്ട് ടെസ്റ്റുകളിലായിട്ടാണ്, രണ്ടോ മൂന്നോ ടെസ്റ്റുകളിലായിട്ടാണ് നേടിയത്. അതേസമയം ബാക്കി ഇന്നിംഗ്സുകളിൽ അദ്ദേഹത്തിന് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയയുടെ താരങ്ങളെ ആരെയും തൊട്ടടുത്തൊന്നും കാണാനില്ല. സ്റ്റീവ് സ്മിത്ത് ആണ് 373 റൺസുമായിട്ട്, അദ്ദേഹം അഞ്ചാം സ്ഥാനത്താണ്. അദ്ദേഹവും ഈ ഒരു സ്ഥിരത കാഴ്ചവെച്ചില്ല. ലബുഷീൻ കഴിഞ്ഞ ഒരു ടെസ്റ്റില് 4-ാമത്തെ ടെസ്റ്റില് ഒരു സെഞ്ചുറി നേടിയതിന്റെ കാര്യത്തിൽ 328 റൺസ് എടുത്തിട്ടുണ്ട്. ഹെഡ് ഇടയ്ക്കിടയ്ക്ക് അർദ്ധ സെഞ്ചുറികളൊക്കെ നേടിയത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു 362 റൺസ്, അതും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഇംഗ്ലണ്ടിന്റെ താരങ്ങൾ നോക്കുമ്പോൾ ബാറ്റിംഗിൽ അവർ ബാസ്ബോൾ ശൈലിയിലൂടെ ബാറ്റ് വീശിയ സാക്രോളി 480 റൺസ് എടുത്തു, റൂട്ട് 412 റൺസ് എടുത്തു, സ്റ്റോക്സ് 405 റൺസ് എടുത്തു, ഹാരി ബ്രൂക്ക് 363 റൺസ് എടുത്തു, ബെയർസ്റ്റോ 322 റൺസ് എടുത്തു, ഡെക്കറ്റ് 321 റൺസ് എടുത്തു. ഇങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
ഈ ബാസ്ബോളിന്റെ ഒരു താരതമ്യം തന്നെ ഷമീർ ഇപ്പൊ സൂചിപ്പിച്ച ഉസ്മാൻ ഖവാജയുടെയും സാക് റൗളിയുടെയും ബാറ്റിംഗ് പെർഫോമൻസുകൾക്ക് ഇടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. കാരണം ഉസ്മാൻ ഖവാജ 10 ഇന്നിംഗ്സുകളിലായി നേടിയ 496 റൺസും സാക് റൗളി 9 ഇന്നിംഗ്സുകളിലായി നേടിയ 480 റൺസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് ഉസ്മാൻ ഖവാജയ്ക്ക് വേണ്ടി വന്ന പന്തുകളുടെ പകുതി മാത്രമേ സാക് റൗളിക്ക് ഇത്രയും ഈ റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ്. ഇരുവരും തമ്മിൽ വെറും 16 റൺസിന്റെ വ്യത്യാസമേ ഉള്ളൂ. റൗളിക്ക് സാക് റൗളിക്ക് 480 ഉസ്മാൻ ഖവാജയ്ക്ക് 496. ബാസ്ബോൾ എന്തു മാറ്റമാണ് വരുത്തുന്നത് എന്നതിന്റെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അടയാളം ഇതാണ്.
അതെ അതെ, തീർച്ചയായും. ഈ പക്ഷേ ഈ ബാസ്ബോളിന്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഈ 5-ാമത്തെ ടെസ്റ്റ് ഇംഗ്ലണ്ട് ജയിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാമെങ്കിലും ഒരർത്ഥത്തിൽ ഓസ്ട്രേലിയയുടെ പരാജയമാണ് കാണുന്നത്. 146 റൺസ് 7 വിക്കറ്റ് വേണ്ടപ്പോൾ നേടാമായിരുന്ന ഒരു ടീമിന്റെ പരാജയം എന്ന് പറയുന്നത് അവരുടെ തോൽവിയാണ്. അത് എതിർ ടീമിന്റെ ആധിപത്യത്തെക്കാൾ ഉപരി അവരുടെ തോൽവിയാണ്. അപ്പൊ ഇതില് വിക്കറ്റ് നേടിയ വോക്സിന്റെ ഒരു മികവ് കുറച്ച് കാണുകയല്ല. കാരണം 3 ടെസ്റ്റിൽ 19 വിക്കറ്റ് നേടിയ വോക്സാണ് ഇംഗ്ലണ്ട് പരമ്പരയെ ഈ സമനിലയിലാക്കാൻ വളരെയേറെ സഹായിച്ചത്. വോക്സും വുഡും കൂടി 3 ടെസ്റ്റിലായിട്ട് 33 അവസാനത്തെ 3 ടെസ്റ്റുകളിൽ ഇരുവരും കളിച്ചുള്ളൂ. അവർ 33 വിക്കറ്റുകൾ നേടി. അവർ രണ്ടുപേരും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് വോക്സ് ഇല്ലായിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് ഒരുപക്ഷെ എല്ലാ മത്സരവും പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പം ഈ ബാസ്ബോളിൽ ഞാൻ കാണുന്ന ഒരു കുഴപ്പം എന്താ, പ്രത്യേകിച്ച് ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ, അപ്പൊ ഈ അവസാനത്തെ ടെസ്റ്റിലും നമ്മൾ കണ്ടു എത്ര റൺസ് സ്കോർ ചെയ്യണം എന്നൊരു നിശ്ചയമില്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ വെടിക്കെട്ട് ബാറ്റിംഗിന് പോയി ആദ്യത്തെ ഇന്നിംഗ്സിൽ 300 റൺസിന് താഴെ അവർ ഔട്ടായി. ഇപ്പം അതിൽ നമ്മൾ കണ്ടത് ഇംഗ്ലണ്ടിന്റെ അവസാനത്തെ 7 വിക്കറ്റ് 99 റൺസിനാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പം അത് അങ്ങനെ ഒരു പ്രശ്നം ബാസ്ബോളിനുണ്ട്. ഒരു ലക്ഷ്യം മുന്നിലുള്ളപ്പോൾ ഇപ്പൊ 4-ാമത്തെ ഇന്നിംഗ്സിൽ അവർ ചേസ് ചെയ്യുകയാണെങ്കിൽ അതിപ്പോ എത്ര റൺസ് ആണെങ്കിലും ഇംഗ്ലണ്ട് ചേസ് ചെയ്ത് നേടും. ബാസ്ബോൾ ശൈലിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം ഈ ഏകദിന ക്രിക്കറ്റിൽ 350 റൺസ് ചേസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചേസ് ചെയ്യുന്ന ടീമുകളുണ്ടല്ലോ ഇക്കാലത്ത്. അതേപോലെയാണ് ബാസ്ബോളിന്റെ ഒരു പ്രത്യേകത. അതേസമയം ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ 350 ആണോ 360 ആണോ 300 ആണോ എത്രയാണ് നേടേണ്ടത് എന്നുള്ളൊരു നിശ്ചയമില്ലായ്മ ഈ ബാസ്ബോളിന്റെ ശൈലിക്ക് ഒരു ചെറിയ പ്രശ്നം തന്നെയാണ്. ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ പരാജയപ്പെടാതിരിക്കാൻ എത്ര സ്കോർ നേടണം എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ ബാസ്ബോൾ ശൈലിയിൽ ഇല്ല. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഷമീർ ഇത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നതാണ്, ക്രിക്കറ്റിൽ ഒരു പുതിയ ശൈലി എന്ന നിലയ്ക്ക് ബാസ്ബോൾ ഒരുപാട് പരിവർത്തനങ്ങളും ഒരുപാട് മാറ്റങ്ങൾക്കും വിധേയമാകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അല്ലെ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്കിത് പറയാൻ തോന്നുന്നത് ക്രിക്കറ്റിൽ നിന്നല്ല, ഫുട്ബോളിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി വന്നത്. ഹോളണ്ടിന്റെ ടോട്ടൽ ഫുട്ബോൾ ശൈലി ഒരു കാലത്തെ ലോക ഫുട്ബോളിനെ തന്നെ അമ്പരപ്പിച്ച ഒന്നാണ്. പക്ഷേ ആ ടോട്ടൽ ഫുട്ബോളുമായി വന്ന് അവർക്ക് ലോകകപ്പ് നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ടോട്ടൽ ഫുട്ബോളിൽ നിന്നും യൊഹാൻ ക്രൈഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ടോട്ടൽ ഫുട്ബോളിൽ നിന്നും രൂപം കൊണ്ടതായിരുന്നു, പിൽക്കാലത്ത് രൂപം കൊണ്ടതായിരുന്നു 2010 സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുമ്പോൾ അവരുടെ ശൈലിയായി പേര് കേട്ട ടിക്കി ടാക്ക. കാരണം അന്ന് വിജന്റെ ഡെൽബോസ്കി ആയിരുന്നു അവരുടെ പരിശീലകൻ. ടിക്കി ടാക്കയുടെ ഒരു തുടക്കം ടോട്ടൽ ഫുട്ബോളിൽ നിന്നായിരുന്നു. ആ ടോട്ടൽ ഫുട്ബോൾ ശൈലിയിൽ നിന്നും രൂപം കൊണ്ടതായിരുന്നു പിന്നീട് പെപ് ഗാർഡിയോള ബാഴ്സലോണയിൽ നടപ്പിലാക്കിയ ശൈലി. ഇതുകൊണ്ട് സ്പെയിൻ ദേശീയ ടീമും ബാഴ്സലോണ ടീമും ഒട്ടേറെ കിരീടങ്ങൾ നേടി. ബാഴ്സലോണയിൽ നിന്നും ബയൺ മ്യൂണിക്കിലേക്കും പിന്നീട് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കും പോയ ഗാർഡിയോള അവിടെയും ഇഷ്ടം പോലെ വിജയങ്ങളും കിരീട വിജയങ്ങളും നേട്ടങ്ങളും എല്ലാം ആവർത്തിച്ചു. ഇതിനെല്ലാം തുടക്കം ഇട്ടത് ടോട്ടൽ ഫുട്ബോളായിരുന്നു. എന്ന് പറയുന്നത് പോലെ ക്രിക്കറ്റിൽ
ബാസ്ബോൾ എന്ന് പറയുന്ന ഈ ശൈലി ഒരു തുടക്കം മാത്രമായിരിക്കും. ഇതിൽ നിന്നും രൂപം കൊണ്ടുവരുന്ന ഒരു ശൈലി ലോക ക്രിക്കറ്റിനെ തന്നെ കീഴടക്കുന്ന കിരീട വിജയങ്ങൾ നേടിയെടുക്കാൻ പര്യാപ്തമാകുന്ന തരത്തിലുള്ള ഒന്നായി മാറാനാണ് സാധ്യത. ഒട്ടേറെ ഷമീർ ഇപ്പൊ ചൂണ്ടിക്കാട്ടിയതല്ലാതെ മറ്റനേകം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഇതിൽ നിന്നും പരിഹരിച്ച് ഒരു പുതിയ ശൈലിയിലേക്ക്, ക്രിക്കറ്റിനെ തന്നെ മാറ്റിയെഴുതുന്ന ഒരു പുതിയ ശൈലിയിലേക്കാണ് ഈ പോകാനാണ് ബാസ്ബോൾ ഒരു തുടക്കമിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ടീമുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ്. അവരിപ്പോൾ പരമ്പരാഗതമായ രീതിയിൽ ടെസ്റ്റ് മാച്ച് കളിക്കണോ അതോ ഈ ബാസ്ബോളിനെ അനുകരിക്കണോ അതോ ബാസ്ബോളിനെ പ്രതിരോധിക്കണോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാണ്. അത് കാരണം അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ മിക്ക രാജ്യങ്ങളിലും ടെസ്റ്റ് മത്സരങ്ങൾ കാണാൻ ആളില്ലാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോൾ ഇംഗ്ലണ്ടിൽ മിക്ക ദിവസങ്ങളിലും മൈതാനം സോൾഡ് ഔട്ട് ആയിരുന്നു. അതിലെ വളരെ പ്രായമുള്ള ആരാധകർ മുതൽ വളരെ ചെറുപ്പമായ കുട്ടികൾ വരെ ഈ ഗാലറിയിൽ കാണാമായിരുന്നു. അവർ വെറുതെ പരമ്പരാഗത ഇംഗ്ലീഷ് ആരാധകരെ പോലെ വളരെ ഗൗരവത്തോടെ ഇരുന്ന് ഫോർ അടിക്കുമ്പോൾ കൈയടിക്കുകയും അല്ലാത്തപ്പോൾ ശാന്തരായിരുന്ന് ശബ്ദമുണ്ടാക്കാതെ കളി കാണുകയും ചെയ്യായിരുന്നില്ല. അവര് വളരെ ആവേശത്തോടെ ആരവം ഉണ്ടാക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി അവർ ആർപ്പു വിളിക്കുന്നുണ്ടായിരുന്നു. ബ്രോഡിന് വേണ്ടി ആർപ്പു വിളിക്കുന്നുണ്ടായിരുന്നു. ബ്രോഡിന്റെ ഹെഡ്ബാൻഡ് ധരിച്ചാണ് നാലാമത്തെയും അഞ്ചാമത്തെയും ദിവസം പലരും കളി കാണാനെത്തിയത്. ബ്രോഡ് ബോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹം വളരെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. അദ്ദേഹം ഒരു വെള്ള ഹെഡ്ബാൻഡ് ധരിച്ച് വരും. ആ ഒരു രീതി അനുകരിച്ച് വന്നു. അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റ് ഒരു എന്റർടൈൻമെന്റ് പ്രോഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് ആഷസിൽ വലിയൊരു വിജയമായിരുന്നു. ഇപ്പം ഈ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഇപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരാം എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം ടെസ്റ്റ് മാച്ചുകൾ നിലനിന്നു പോകണമെങ്കിൽ ആരാധകർ കൂടുതലായിട്ട് കളി കാണാൻ എത്തിയേ മതിയാവുള്ളൂ. അതിന് ആവേശമുണ്ടാകണം. 2020 മത്സരങ്ങൾ കാണുന്നവർ ടെസ്റ്റ് മാച്ച് മത്സരങ്ങൾ കാണാൻ വരണം. പിരിമുറുക്കം ഉണ്ടാവണം. ഇതെല്ലാം നമ്മൾ ആഷസ് പരമ്പരയിൽ കണ്ടു. ഡ്രാമ ഉണ്ടായിരുന്നു, പിരിമുറുക്കം ഉണ്ടായിരുന്നു, ഈ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു, താരങ്ങൾ തമ്മിൽ കൊമ്പു കോർക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ എല്ലാം നമ്മൾ കണ്ടു. അത്തരത്തിൽ ഒരു വളരെ നാടകീയമായ ഒരവസ്ഥയായിരുന്നു. അപ്പൊ അതൊക്കെ ഇന്ത്യയിലും പാകിസ്ഥാനിലും സൗത്ത് ആഫ്രിക്കയിലും ന്യൂസിലൻഡിലും ഒക്കെ നടക്കുന്ന ടെസ്റ്റ് മാച്ചുകളിൽ ഉണ്ടായേ പറ്റുള്ളൂ. ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടങ്ങളിൽ ടെസ്റ്റ് മത്സരങ്ങൾ കാണാൻ ആളുണ്ടാവില്ല. അത് ഒരു ലോക ഗെയിം എന്നുള്ള നിലയ്ക്ക് ടെസ്റ്റ് മാച്ചിന് ക്ഷീണമാണ്. അപ്പോൾ ബാസ്ബോളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്ന് നോക്കിക്കാണേണ്ടതാണ്.
തീർച്ചയായിട്ടും സമീർ സൂചിപ്പിച്ച പോലെ തന്നെ ആഷസ് ടെസ്റ്റ് പരമ്പര എല്ലാ കാലത്തും സ്പെഷ്യലാണ്. ലോകം മുഴുവൻ ഇട്ടു നോക്കുന്ന ഒന്നാണ്. അതേ ആ ടെസ്റ്റ് പരമ്പരയിൽ വന്ന ഈ ഒരു മാറ്റം ലോകത്തെ മറ്റ് എല്ലാ ടെസ്റ്റ് പരമ്പരകൾക്കും, ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കേണ്ട ബോർഡർ ഗവാസ്കർ ട്രോഫി ഉൾപ്പെടെയുള്ള ടെസ്റ്റ് പരമ്പരകളിലേക്കും ആ മാറ്റം വേണ്ട നല്ല രീതിയിൽ, പോസിറ്റീവായ രീതിയിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് ക്രിക്കറ്റിന് ഭാവി ഉണ്ടാവൂ. ക്രിക്കറ്റിന്റെ എന്റർടൈൻമെന്റ് വാല്യൂ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് 2020 ക്രിക്കറ്റ് അവതരിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ 2020 ക്രിക്കറ്റ് നിലനിൽക്കുമ്പോൾ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു ക്ലാസിക് സ്വഭാവത്തിൽ, ടെസ്റ്റ് ക്രിക്കറ്റ് നമുക്ക് പകർന്നു തരുന്ന അതിന്റെ ഒരു പാരമ്പര്യവും എല്ലാം ഉൾപ്പെടുന്ന അതിന്റെ ഒരു ക്ലാസിക് സ്വഭാവത്തിൽ തന്നെ എന്റർടൈൻമെന്റിനെ കൂടി കൊണ്ടുവരാൻ സാധിക്കും, ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്നാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തെളിയിച്ചു തന്നത്. എന്തായാലും ഇത് വരാനിരിക്കുന്ന എല്ലാ ടെസ്റ്റ് മത്സരങ്ങൾക്കും, ഇനി നടക്കാൻ പോകുന്ന ക്രിക്കറ്റിനെ തന്നെ പുനർനിർണ്ണയിക്കാൻ പര്യാപ്തമായ ഒരു പരമ്പരയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം.
അപ്പൊ അതിൽ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞോട്ടെ. ഇനിയിപ്പം ഏതാണ്ട് ഈ ബാസ്ബോളിന്റെ പ്രായോക്താക്കളായ ഇംഗ്ലണ്ടിന്റെ അടുത്ത ടെസ്റ്റ് മത്സരം ഏതാണ്ട് 6 മാസത്തോളം പിന്നിട്ട ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ ഇനി ലോക ക്രിക്കറ്റിന്റെ ശ്രദ്ധ ഏകദിന ക്രിക്കറ്റിലേക്കോ തിരികെയാണ്. ഏകദിന ലോകകപ്പ് ഇന്ത്യയില് ഒക്ടോബറിൽ ആരംഭിക്കാൻ പോകുന്നു. ഇപ്പൊ പതുക്കെ പതുക്കെ വെള്ളപ്പന്തിന്റെ പിന്നാലെയാകും ഇനി ആരാധകര്. അപ്പം നമ്മുടെ ശ്രദ്ധയും പതുക്കെ അതിലേക്ക് തിരിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വരും നാളുകളിൽ ഒരുപക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിന് പകരം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏകദിന ക്രിക്കറ്റും 2020 ക്രിക്കറ്റും ഒരുപക്ഷെ ഏഷ്യൻ ഗെയിംസ് അടക്കം നടക്കാൻ പോകുന്ന ക്രിക്കറ്റും മറ്റു മത്സരങ്ങളും ഒക്കെ ആയിരിക്കാം, അല്ലേ സുനീഷ്?
അതെ, ഏഷ്യ കപ്പ്, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസ്, വൺഡേ ക്രിക്കറ്റ്, വേൾഡ് കപ്പ്, ഇവയെല്ലാം നമുക്ക് മുമ്പിലുണ്ട്. ആഷസ് പരമ്പര മാത്രമേ അവസാനിക്കുന്നുള്ളൂ, നമ്മുടെ ഈ പോഡ്കാസ്റ്റ് അവസാനിക്കുന്നില്ല. അതിനാൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.